ओम शांति। ആറ് പതിനൊന്ന് 2024 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ ദൃഷ്ടി പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരി പോകുന്നു. നിങ്ങൾക്കും പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരി പോകണം. ചോദ്യം: ഉയർന്നതിലും ഉയർന്ന ജ്ഞാനരത്നങ്ങൾ വളരെ നന്നായി ധാരണയാകുന്നത് ഏതു കുട്ടികൾക്കാണ്? ആരുടെ ബുദ്ധിയോഗമാണോ ഒരു ബാബയുമായുള്ളത്? ആരാണോ പവിത്രമായി മാറിയത്? അവർക്ക് ഈ ജ്ഞാനരത്നങ്ങൾ വളരെ നന്നായി ധാരണയാകും. ഈ ജ്ഞാനത്തിന് വളരെ ശുദ്ധമായ പാത്രം ആവശ്യമാണ്. തലതിരിഞ്ഞ സങ്കല്പങ്ങൾ പോലും അവസാനിക്കണം. ബാബയുമായി യോഗം വെച്ച് പാത്രം സ്വർണമായി മാറണം. എങ്കിലേ രത്നങ്ങൾക്കിരിക്കാൻ സാധിക്കൂ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛനിരുന്ന് ദിവസവും മനസ്സിലാക്കി തരുന്നു. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ജ്ഞാനം, ഭക്തി, പിന്നെ വൈരാഗ്യം എന്നിവ കൊണ്ടാണ് ഈ സൃഷ്ടിചക്രം നിർമ്മിച്ചിരിക്കുന്നത്. ബുദ്ധിയിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കണം. നിങ്ങൾ കുട്ടികൾക്ക് പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയായി പോകണം. ബാബയാണെങ്കിൽ പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയാണ്. അതിന്റെ അർത്ഥവും മനസ്സിലാക്കണമല്ലോ. ആത്മീയ അച്ഛനിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഈ വിഷയവും മനസ്സിലാക്കി കൊടുക്കണം. അതായത് ജ്ഞാനം, ഭക്തി, പിന്നീടാണ് വൈരാഗ്യം. ജ്ഞാനത്തെയാണ് പകലെന്ന് പറയുന്നത്. അതായത് പുതിയ ലോകം. അവിടെ ഈ ഭക്തിയോ അജ്ഞാനമോ ഒന്നുമേയില്ല. അത് പരിധിയുള്ള ലോകമാണ്. എന്തെന്നാൽ അവിടെ കുറച്ചു പേരേ ഉണ്ടാകും. പിന്നീട് പതുക്കെ പതുക്കെ കൂടുകയാണ്. പകുതി സമയത്തിന് ശേഷം ഭക്തി ആരംഭിക്കുന്നു. അവിടെ സന്യാസധർമ്മം ഉണ്ടാവുകയേയില്ല. സന്യാസം അഥവാ ത്യാഗമുണ്ടാകുന്നില്ല. പിന്നീട് അതിനുശേഷമാണ് സൃഷ്ടിയുടെ വൃദ്ധി ഉണ്ടാകുന്നത്. മുകളിൽ നിന്നും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെയാണ് പുരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കും. പരിധിയുള്ളതിൽ നിന്നും ആരംഭിക്കുന്നു, പരിധിയില്ലാത്തതിലേക്ക് എത്തിച്ചേരുന്നു. ബാബയുടെ ദൃഷ്ടിയാണെങ്കിൽ പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയാണ് പോകുന്നത്. അറിയാം, പരിധിയുള്ളതിൽ എത്ര കുറച്ച് കുട്ടികളെ ഉണ്ടാവും? പിന്നീട് രാവണ രാജ്യത്തിൽ എത്ര വൃദ്ധിയുണ്ടാകുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയായി പോകണം. സത്യുഗത്തിൽ എത്ര ചെറിയ ലോകമാണ്! അവിടെ സന്യാസം അല്ലെങ്കിൽ വൈരാഗ്യം മുതലായവ ഉണ്ടായിരിക്കില്ല. പിന്നീട് ദ്വാപരം മുതലാണ് മറ്റ് ധർമ്മങ്ങൾ ആരംഭിക്കുന്നത്. സന്യാസധർമ്മവും ഉണ്ടാകുന്നു. അവർ വീടിനെ സന്യസിക്കുന്നു. എല്ലാവർക്കും അറിയണമല്ലോ. അതിനെയാണ് ഹഠയോഗം അഥവാ പരിധിയുള്ള സന്യാസം എന്ന് പറയുന്നത്. കേവലം വീടുപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. ദ്വാപരം മുതലാണ് ഭക്തി ആരംഭിക്കുന്നത്. ജ്ഞാനം ഉണ്ടാവുകയില്ല. ജ്ഞാനം അർത്ഥം സത്യത്രേതായുഗങ്ങളിലെ സുഖം, ഭക്തി അർത്ഥം അജ്ഞാനവും ദുഃഖവും. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. പിന്നീട് ദുഃഖത്തിനും സുഖത്തിനും ഉപരിയായി പോകണം. പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനുമുപരി മനുഷ്യർ പരിശോധന നടത്താറുണ്ടല്ലോ. എവിടം വരെയാണ് സമുദ്രമുള്ളത്, ആകാശമുള്ളത് എന്നല്ല. വളരെയധികം പരിശ്രമിക്കുന്നു, പക്ഷേ അന്ത്യം കണ്ടെത്താൻ സാധിക്കുന്നില്ല. വിമാനത്തിൽ പോകുന്നു, അതിലും ഇത്രയും ഇന്ധനം ആവശ്യമാണ്. തിരിച്ചു വരാനും സാധിക്കണം. വളരെയധികം ദൂരം സഞ്ചരിക്കുന്നു, പക്ഷേ പരിധിയില്ലാത്തതിലേക്ക് പോകാൻ സാധിക്കില്ല. പരിധിയുള്ളത് വരേക്ക് മാത്രമേ പോകാൻ കഴിയൂ. നിങ്ങളാണെങ്കിൽ പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയായി പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം പുതിയ ലോകം പരിധിയുള്ളതായിരുന്നു. വളരെ കുറച്ച് മനുഷ്യരെ ഉണ്ടാവും. അതിനെയാണ് സത്യയുഗം എന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഉണ്ടായിരിക്കേണ്ടേ? ഈ ജ്ഞാനം മറ്റാരിലുമില്ല. പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയായി ഇരിക്കുന്നത് ബാബയാണ്. ഈ ജ്ഞാനം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതും ബാബ തന്നെ. മറ്റാർക്കും ഇത് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. രജനിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. എന്നിട്ട് ബാബ പറയുന്നു, ഇതിൽ നിന്നും ഉപരിയാകും. അവിടെ ഒന്നും തന്നെ ഉണ്ടാകില്ല. എത്ര ദൂരേക്ക് പോയാലും ആകാശം തന്നെ ആകാശമായിരിക്കും. ഇതിനെയാണ് പറയുന്നത് പരിധിയുള്ളതിൽ നിന്നും പരിധിയില്ലാത്തതിലേക്ക് പോവുക. അറ്റം കണ്ടെത്താനേ സാധിക്കില്ല. അറ്റമില്ലാത്തതെന്ന് പറയും. അറ്റമില്ലാത്തതിനെ പറയുന്നത് സഹജമാണ്. എന്നാൽ അറ്റം എന്നതിന്റെ അർത്ഥവും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് അറിവ് നൽകുകയാണ്. ബാബ പറയുന്നു, ഞാൻ പരിധിയുള്ളതിനെയും അറിയുന്നു, പരിധിയില്ലാത്തതിനെയും അറിയുന്നു. ഇന്നന്ന ധർമ്മങ്ങളിൽ ഇന്നന്ന സമയങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സത്യുഗമാകുന്ന പരിധിയുള്ള ലോകത്തിലേക്ക് ദൃഷ്ടി പോകുന്നു, പിന്നീട് പരിധിയില്ലാത്ത കലിയുഗത്തിലേക്ക്. ഇനി നമ്മൾ ഇതിനും ഉപരി പോകും. അവിടെയാണെങ്കിൽ ഒന്നുമില്ല. സൂര്യചന്ദ്രന്മാർക്ക് ഉപരിയാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ശാന്തിധാമം, മധുരമായ വീട്. നോക്കിയാൽ സത്യുഗവും മധുരമായ വീടാണ്. അവിടെ ശാന്തിയുമുണ്ട്, രാജ്യഭാഗ്യത്തിന്റെ സുഖവുമുണ്ട്, രണ്ടുമുണ്ട്. വീട്ടിലേക്ക് പോയാൽ അവിടെ ശാന്തി മാത്രമേ ഉണ്ടാകൂ, സുഖം എന്ന വാക്ക് തന്നെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ ശാന്തിയും സ്ഥാപിക്കുന്നുണ്ട്, സുഖശാന്തിയും സ്ഥാപിക്കുന്നുണ്ട്. അവിടെ ശാന്തിയുമുണ്ട്, സുഖത്തിന്റെ രാജ്യവുമുണ്ട്. മൂലവദനത്തിലാണെങ്കിൽ സുഖത്തിന്റെ കാര്യമില്ല. അരകൽപ്പം നിങ്ങളുടെ ഭരണം നടക്കുന്നു. പിന്നീട് അരകൽപ്പത്തിനു ശേഷം രാവണ രാജ്യം വരുന്നു. അശാന്തി അഞ്ചു വികാരങ്ങളിലാണ്. 2500 വർഷം നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. പിന്നീട് 2500 വർഷങ്ങൾക്ക് ശേഷം രാവണ രാജ്യമാകുന്നു. അവരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളെന്ന് എഴുതി തീർത്തും വിഡ്ഢികളാക്കി മാറ്റി. 5000 വർഷത്തിന്റെ കൽപ്പത്തെ ലക്ഷക്കണക്കിന് വർഷങ്ങളെന്ന് എഴുതി തീർത്തു, തീർത്തും വിഡ്ഢികളാക്കി മാറ്റി. 5000 വർഷത്തിന്റെ കൽപ്പത്തെ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നത് വിഡ്ഢിത്തമല്ലേ? അല്പം പോലും സഭ്യതയില്ല. ദേവതകളാൽ എത്ര ദൈവീക ഗുണമായ സഭ്യതയുണ്ടായിരുന്നു, അതിപ്പോൾ അസഭ്യമായിരിക്കുന്നു, ഒന്നും അറിയില്ല. ആസുരിയ അവഗുണങ്ങൾ വന്നു. മുമ്പും നിങ്ങൾക്കും ഒന്നും അറിവില്ലായിരുന്നു. കാമകടാരി ഉപയോഗിച്ച് ആദി മധ്യ അന്ത്യം ദുഃഖിയായി കൊണ്ടിരിക്കുന്നു. അതിനാലാണ് ഇതിനെ രാവണ സമ്പ്രദായം എന്ന് പറയുന്നത്. രാമൻ വാനരരുടെ സൈന്യത്തെ ഉപയോഗിച്ചതായി കാണിച്ചിട്ടുണ്ട്. രാമചന്ദ്രൻ ത്രേതായുഗത്തിലാണ്. അവിടെ വാനരന്മാർ എവിടെ നിന്ന് വന്നു? ഒപ്പം പറയുന്നു, രാമന്റെ സീതയെ കട്ടുകൊണ്ടുപോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയൊന്നുമില്ല. ജീവികളും മൃഗങ്ങളും കൂടി 84 ലക്ഷം ഇനങ്ങളാണ് ഇവിടെയുള്ളത്. അത്രയും സത്യുഗത്തിലും ത്രേതായുഗത്തിലും ഉണ്ടാകില്ല. ബാബയിരുന്ന് ഈ പരിധിയില്ലാത്ത മുഴുവൻ ഡ്രാമയെക്കുറിച്ചും പറഞ്ഞിരുന്നു. കുട്ടികൾ വളരെ ദീർഘദൃഷ്ടിയുള്ളവരായി മാറണം. മുമ്പ് നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. മനുഷ്യരായിരുന്നിട്ടും നാടകത്തെ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും വലുത് ആരാണ്? ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ. ശ്ലോകങ്ങളും പാടുന്നുണ്ട്. അങ്ങയുടെ നാമം ഉയർന്നതാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെയല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. നിങ്ങളും നമ്പർ വൈസാണ്. ബാബ പരിധിയുള്ളതും പരിധിയില്ലാത്തതും രണ്ടിന്റെയും രഹസ്യം മനസ്സിലാക്കി തരുന്നു. അതിനും മുകളിലായി ഒന്നുമില്ല. അത് നിങ്ങളുടെ വാസസ്ഥാനം. അതിനെ തന്നെയാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. എങ്ങനെയാണോ ഇവിടെ നിങ്ങൾ ആകാശതത്വത്തിൽ ഇരിക്കുന്നത്, എന്താ ഇതിൽ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ആകാശവാണി എന്ന് റേഡിയോയിൽ പറയാറില്ലേ? ആകാശമാണെങ്കിൽ അറ്റമില്ലാത്തതാണ്, അറ്റം കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ആകാശവാണി എന്ന് പറയുന്നതിലൂടെ മനുഷ്യൻ എന്ത് മനസ്സിലാക്കും? ഈ മുഖമാണ് ധ്രുവം. മുഖത്തിൽ നിന്നും ശബ്ദമുണ്ടാകുന്നു. ഇത് സാധാരണ കാര്യമാണ്. വായിൽ നിന്നും ശബ്ദമുണ്ടാകുന്നു, അതിനെ ആകാശവാണി എന്ന് പറയുന്നു. ബാബയ്ക്കും ആകാശത്തിലൂടെ ശബ്ദം പുറപ്പെടുവിക്കേണ്ടതായി വരും. നിങ്ങൾ കുട്ടികൾക്ക് രണ്ടിന്റെയും രഹസ്യം മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിശ്ചയമുണ്ടാകുന്നു, ഇത് വളരെ സഹജമാണ്. എങ്ങനെയാണോ നമ്മൾ ആത്മാക്കൾ, അതുപോലെ ബാബയും പരമമായ ആത്മാവാണ്. ഉയർന്നതിലും ഉയർന്ന ആത്മാവല്ലേ? എല്ലാവർക്കും അവരവരുടെ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയർന്നതിലും ഉയർന്നത് ഭഗവാൻ. പിന്നീട് പ്രവൃത്തി മാർഗത്തിലെ യുഗൾ മേരു. നമ്പർ വൈസായിട്ടുള്ള മാല നോക്കൂ, എത്ര കുറച്ചേയുള്ളൂ. പിന്നീട് സൃഷ്ടി വർദ്ധിച്ച് വർദ്ധിച്ച് എത്ര വലുതാകുന്നു. എത്ര കോടി മണികൾ അഥവാ ആത്മാക്കളുടെ മാലയാണ്. ഇതെല്ലാം പഠിപ്പാണ്. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത്, അതിനെ നല്ല രീതിയിൽ ധാരണ ചെയ്യും. വൃക്ഷത്തിന്റെ വിസ്താരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ബീജം മുകളിലാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷമാണ്. ഇതിന്റെ ആയുസ് എത്രയാണ്? വൃക്ഷം വലുതായിക്കൊണ്ടേയിരിക്കും. അതിനാൽ ഇത് മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഈ സൃഷ്ടിയാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ ആയുസ് കൃത്യമാണ്. 5000 വർഷത്തിൽ നിന്നും ഒരു സെക്കൻഡിന്റെ വ്യത്യാസം പോലും ഉണ്ടാവില്ല. നിങ്ങൾ നല്ല ശക്തിശാലികളായ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ എത്ര ജ്ഞാനമാണ്? എപ്പോൾ പവിത്രമാകുന്നുവോ അപ്പോഴേ ശക്തിശാലിയാകും. ഈ ജ്ഞാനത്തിന്റെ ധാരണയുണ്ടാകാൻ സ്വർണപാത്രം വേണം. പിന്നീട് ഏതുപോലെ ബാബയ്ക്ക് സഹജമാണോ അതുപോലെ സഹജമായി മാറും. പിന്നീട് നിങ്ങളെയും പറയും മാസ്റ്റർ ജ്ഞാനസാഗരൻ. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മാലയിലെ മുത്തായി മാറും. ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ഈ ആത്മാവും മനസ്സിലാക്കി തരുന്നുണ്ട്. ബാബയും ഈ ശരീരത്തിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത്, അല്ലാതെ ദേവതകളുടെ ശരീരത്തിലൂടെയല്ല. ബാബ ഒരു തവണ മാത്രമാണ് വന്ന് ഗുരുവായി മാറുന്നത്. വീണ്ടും ബാബയ്ക്ക് തന്റെ പാർട്ട് അഭിനയിക്കണം. 5000 വർഷങ്ങൾക്ക് ശേഷം വന്ന് പാർട്ട് അഭിനയിക്കും. ബാബ മനസ്സിലാക്കി തരുന്നു, ഉയർന്നതിലും ഉയർന്നത് ഞാനാണ്, പിന്നീടാണ് മേരു. ആരാണോ ആദിയിൽ മഹാരാജാവും മഹാറാണിയുമായിരുന്നത്, അവർ അന്തിമത്തിൽ ആദിദേവനും ആദിദേവിയായി മാറും. ഈ മുഴുവൻ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾ എവിടെ ചെന്ന് മനസ്സിലാക്കി കൊടുത്താലും അത്ഭുതപ്പെടും. ഇവർ പറയുന്നത് ശരിയാണല്ലോ. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം തന്നെ ജ്ഞാനത്തിന്റെ സാഗരനാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ജ്ഞാനം നൽകാൻ സാധിക്കില്ല. ഈ മുഴുവൻ കാര്യങ്ങളും ധാരണ ചെയ്യണം. എന്നാൽ കുട്ടികൾക്ക് ധാരണയാവുന്നില്ല. വളരെ സഹജമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ ഒന്നാമത് ബാബയുടെ ഓർമ്മയുടെ യാത്ര വേണം. പിന്നെ ജ്ഞാനരത്നങ്ങൾ ശേഖരിക്കാൻ പവിത്രമായ പാത്രവും വേണം. ഇത് ഉയർന്നതിലും ഉയർന്ന രത്നമാണ്. ബാബ വജ്രവ്യാപാരിയല്ലേ? വളരെ നല്ല വജ്രവും മാണിക്യവും വരുമായിരിക്കും. അപ്പോൾ നല്ല വെള്ളി ഡബ്ബയിൽ പങ്ങിയിൽ പൊതിങ്ങി വെക്കുമായിരുന്നു. ആര് കണ്ടാലും പറയുമായിരുന്നു ഇത് വളരെ ഒന്നാന്തരമായ വസ്തുവാണ്. ഇതും അതുപോലെയാണ്. നല്ല വസ്തുക്കൾ നല്ല പാത്രത്തിലാണ് ശോഭിക്കുക. നിങ്ങളുടെ കാതുകൾ കേൾക്കുന്നു, അതിൽ ധാരണയുണ്ടാകുന്നു. പവിത്രമാണെങ്കിൽ ബുദ്ധിയോഗം, ബാബയിലാണെങ്കിൽ വളരെ നന്നായി ധാരണയുണ്ടാകുന്നു. ഇല്ലെങ്കിൽ എല്ലാം പോകും. ആത്മാവും എത്ര ചെറുതാണ്. അതിൽ എത്ര ജ്ഞാനം നിറഞ്ഞിരിക്കുന്നു, എത്ര നല്ല ശുദ്ധമായ പാത്രം വേണം. ഒരു സങ്കല്പവും വരരുത്. തലതിരിഞ്ഞ സങ്കല്പങ്ങൾ മുഴുവൻ അവസാനിക്കണം. എല്ലാ ഭാഗത്തുനിന്നും ബുദ്ധിയോഗത്തെ വേർപെടുത്തണം. എന്നോട് യോഗം വെച്ച് പാത്രത്തെ സ്വർണമാക്കി മാറ്റും, എങ്കിൽ രത്നങ്ങൾ നിൽക്കും. പിന്നീട് മറ്റുള്ളവർക്ക് ദാനം നൽകിക്കൊണ്ടിരിക്കും. ഭാരതത്തെ മഹാദാനിയാണെന്ന് പറയാറുണ്ട്. അവർ ധനം ഒരുപാട് ദാനം ചെയ്യുന്നുണ്ട്. ദേഹസഹിതം എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ഉപേക്ഷിച്ച് ബുദ്ധിയോഗം ഒരാളുമായി വെക്കണം. ഞാൻ ബാബയുടേതാണ്, ഇതിലാണ് പരിശ്രമം. പ്രധാന ലക്ഷ്യം ബാബ പറഞ്ഞു തരുന്നു, പുരുഷാർത്ഥം ചെയ്യുക. ഇത് കുട്ടികളുടെ ജോലിയാണ്. ഇപ്പോൾ മാത്രമേ ഈ വലിയ പദവി നേടാൻ സാധിക്കൂ. ഒരു തലതിരിഞ്ഞ സങ്കല്പവും വികൽപ്പവും വരരുത്. ബാബ തന്നെയാണ് ജ്ഞാനസാഗരൻ. പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും മുകളിലാണ് ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? ബാബ നമ്മളെ നോക്കുന്നു. അപ്പോൾ നമ്മൾ പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയായി പോകുന്നു. ഞാനും അവിടെയാണ് വസിക്കുന്നത്. നിങ്ങളും പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരി പോകും. സങ്കല്പമോ വികൽപ്പമോ ഒന്നുമേ വരരുത്. ഇതിൽ പരിശ്രമം ആവശ്യമാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും കമലപുഷ്പ സമാനം കഴിയണം. കൈകൾ ജോലി ചെയ്യണം. ഹൃദയം ഭഗവാനിൽ മുഴുകണം. ഗൃഹസ്ഥികൾ ഒരുപാടുണ്ട്. ഗൃഹസ്ഥികൾ എത്ര എടുക്കുന്നുണ്ടോ അത്രേ കൂടിയിരിക്കുന്ന കുട്ടികൾ എടുക്കുന്നില്ല. സെന്റർ നടത്തുന്നവർ മുരളി നടത്തുന്നവർ പോലും തോറ്റുപോകുന്നു. എന്നാൽ പഠിക്കുന്നവർ ഉയർന്ന പദവിയിലെത്തും. മുന്നോട്ടു പോകവേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ബാബ പറയുന്നത് വളരെ ശരിയാണ്. നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ആരാണോ അവരെ തന്നെ മായ ചിലപ്പ് വിഴുങ്ങിക്കളെ. മഹാരഥിയെ പോലും മായ വിഴുങ്ങുന്നു. ഇപ്പോൾ നല്ല മായാവിയായി രാജ്യദ്രോഹിയായി മാറുകയാണ്. വിദേശങ്ങളിലും ചാരന്മാർ ഉണ്ടാകുമല്ലോ. പലയിടങ്ങളിലും പോയി അഭയം തേടുന്നു. ആരാണോ ശക്തിശാലി അവരുടെ അടുത്തേക്ക് പോകുന്നു. ഈ സമയത്ത് മരണം മുന്നിലല്ലേ. അതിനാൽ വളരെ ശക്തിശാലിയായി ബാബയുടെ അടുത്തേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബയാണ് ശക്തിശാലി. ബാബ സർവശക്തിവാനാണ്. നമ്മെ പഠിപ്പിച്ച് മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയാക്കി മാറ്റുന്നു. അവിടെ എല്ലാം ലഭിക്കും. എന്തെങ്കിലും വസ്തു പ്രാപ്തമാക്കാനായി പുരുഷാർത്ഥം ചെയ്യാൻ അവിടെ അപ്രാപ്തമായ യാതൊരു വസ്തുവും ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ പക്കലില്ലാത്ത ഒരു വസ്തുവും അവിടെയുണ്ടാവില്ല. അവിടെയും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് പദവി ലഭിക്കുന്നത്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ കാര്യങ്ങൾ അറിയില്ല. എല്ലാവരും പൂജാരികളാണ്. ശങ്കരാചാര്യ പോലെയാണ് വലിയ വലിയ ആളുകളുണ്ട്. ബാബ അവരുടെ മഹിമയും കേൾപ്പിക്കുന്നുണ്ട്. മുമ്പ് പവിത്രതയുടെ ശക്തി കൊണ്ട് ഭാരതത്തെ വളരെ നന്നായി നിലനിർത്താൻ നിമിത്തമായി. അത് സദോ പ്രധാനമായിരുന്നപ്പോഴാണ്. ഇപ്പോഴാണെങ്കിൽ തമോ പ്രധാനമാണ്. അവരിൽ എന്ത് ശക്തിയാണുള്ളത്? പൂജാരിയായിരുന്ന നിങ്ങൾ ഇപ്പോൾ വീണ്ടും പൂജ്യരായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ബുദ്ധിയിൽ ധാരണയും ആവണം. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബയെയും ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് മുഴുവൻ വൃക്ഷത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തരുന്നത്. കുട്ടികൾക്കും ഇതുപോലെ മധുരമായി മാറണം. യുദ്ധമല്ലേ, മായയുടെ കൊടുങ്കാറ്റും ഒരുപാട് വരുന്നു. എല്ലാം സഹിക്കേണ്ടതായി വരും. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ എല്ലാ കൊടുങ്കാറ്റുകളും ഇല്ലാതാകും. മഹാത്മാജിയുടെ കഥയും പറയാറുണ്ടല്ലോ, നാണയമിട്ടാൽ മായ ദൂരെ പോകും, നാണയം പുറത്തെടുത്താൽ മായ വരുമായിരുന്നു. തൊട്ടാവാടി ഉണ്ടല്ലോ, കൈവച്ചാൽ വാടും. മായ വളരെ തീവ്രമാണ്. ഇത്രയും ഉയർന്ന പഠിപ്പ് പഠിക്കെ പഠിക്കെ ഇരിക്കുന്ന ഇരുപ്പിൽ വീഴ്ത്തിക്കളയും മായ. അതിനാൽ ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു, സ്വയം എല്ലാവരും സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കും. എങ്കിൽ പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരി പോകാൻ സാധിക്കും. ശരീരമേ ഇല്ലെങ്കിൽ പിന്നെ ദൃഷ്ടി എവിടെ പോകാനാണ്? ഇത്രയും പരിശ്രമം ചെയ്യണം. കേട്ട് സ്തംഭിച്ചു നിൽക്കരുത്. കൽപ്പകൽപ്പം നിങ്ങളുടെ പുരുഷാർത്ഥം നടക്കുന്നു, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം നേടുന്നു. ബാബ പറയുന്നു, പഠിച്ചതെല്ലാം മറക്കും, ബാക്കി ഒരിക്കലും. പഠിക്കാത്തതെന്താണോ അത് പഠിക്കൂ, ഓർമ്മിക്കൂ. അതിനെ ഭക്തിമാർഗം എന്നാണ് പറയുന്നത്. നിങ്ങൾ രാജഋഷികളല്ലേ, മുരളി കേൾപ്പിക്കൂ. സാധു സന്യാസിമാർ എന്തെല്ലാം കേൾപ്പിക്കുന്നുവോ അവയെല്ലാം മനുഷ്യരുടെ മുരളിയാണ്. ഇതാണ് പരിധിയില്ലാത്ത ബാബയുടെ മുരളി. സത്യത്രേതായുഗങ്ങളിൽ ജ്ഞാനത്തിന്റെ മുരളിയുടെ ആവശ്യമില്ല. അവിടെ ജ്ഞാനത്തിന്റെയോ ഭക്തിയുടെയോ ആവശ്യമില്ല. ഈ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് സംഗമത്തിലാണ്. മാത്രമല്ല, നൽകുന്നതോ ബാബയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബുദ്ധിയിൽ ജ്ഞാനരത്നങ്ങളെ ധാരണ ചെയ്ത് ദാനം ചെയ്യണം. പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയായി ഇങ്ങനെയുള്ളൊരു സ്ഥിതിയിലാണ് ഇരിക്കേണ്ടത്. ഒരിക്കലും തലതിരിഞ്ഞ സങ്കല്പമോ വികൽപ്പമോ വരരുത്. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ് എന്ന സ്മൃതി ഉണ്ടായിരിക്കണം. മായയുടെ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വായിൽ ബാബയുടെ ഓർമ്മയാകുന്ന നാണയം ഇടണം. എല്ലാം സഹിക്കണം, തൊട്ടാവാടിയാകരുത്, മായയോട് ഒരിക്കലും തോൽക്കരുത്. വരദാനം: സദാ ഒന്നിന്റെ സ്നേഹത്തിൽ മുഴുകിക്കൊണ്ട് ഒരു ബാബയിൽ അഭയം തേടുന്ന സർവ ആകർഷണമുക്തരായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ ഒരു ബാബയുടെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നത്, അവർ സർവപ്രാപ്തികളാലും സമ്പന്നരും സന്തുഷ്ടരുമായിരിക്കും. അവരെ ഏതൊരു വിധത്തിലുമുള്ള ആശ്രയത്തിനും ആകർഷിതരാക്കാൻ സാധിക്കില്ല. അവർക്ക് സഹജമായി തന്നെ ഒരു ബാബ രണ്ടാമതാരുമില്ല ഈ അനുഭൂതിയുണ്ടാകുന്നു. അവരുടെ ലോകം ഒരു ബാബ തന്നെയാണ്. ഒരു ബാബയിൽ നിന്ന് തന്നെ സർവസംബന്ധങ്ങളുടെയും രസത്തിന്റെ അനുഭവമുണ്ടാകുന്നു. അവരെ സംബന്ധിച്ച് സർവപ്രാപ്തികളുടെയും ആധാരം ഒരു ബാബയാണ്, അല്ലാതെ സാധനങ്ങളോ വൈഭവങ്ങളോ അല്ല. അതിനാൽ സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തരായി മാറുന്നു. ശ്ലോകൻ: പ്രകൃതിയെ പാവനമാക്കണമെങ്കിൽ സമ്പൂർണമായും മോഹമുക്തമാക്കും. ഓം ശാന്തി.